عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ മക്കളോട് നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളെ സംബന്ധിച്ച്, അതിൻ്റെ ആദാബുകൾ സുനനുകൾ ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് തഹരീഖ് എന്നതിനെ സംബന്ധിച്ചാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും മുസ്ലിമുകൾക്കിടയിലുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. കാരണം പലരും ഇത് മിനൽ ഖുറാഫാത്തി അല്ലെങ്കിൽ മിനൽ ബിദ്അഹ്, തഹരീഖ് എന്നുള്ളത് ഖുറാഫാത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് ബിദ്അത്താണ് എന്നതൊക്കെ മനസ്സിലാക്കുകയും ആ രൂപത്തിൽ അതിനെ പരിഗണിക്കുകയും ചെയ്തു പോരുന്ന പലരുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പല ആദാബുകളും സുന്നനകളും പരിഗണിക്കുന്ന, പാലിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന പലരും ഇത് ബിദ്അത്ത് എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഖുറാഫാത്ത് എന്നുള്ള രൂപത്തിൽ ഇത് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ തഹരീഖ് എന്നുള്ളത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്, ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് തഹരീഖ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ തന്നെ സ്വഹീഹുമാണ്. കാരണം അതിൽ പല ഹദീസുകളും ഉദ്ധരിച്ചിട്ടുള്ളത് ഷെയ്ഖാനി, ബുഖാരിയും മുസ്ലിമുമാണ്. പല ഹദീസുകളും ഈ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. മാത്രമല്ല അവരാ ഹദീസുകൾ കൊണ്ടുവന്നിട്ടുള്ള ബാബും, കുട്ടി ജനിച്ചാൽ തഹരീഖ് കൊടുക്കുന്ന അധ്യായം എന്നുള്ളതിലാണ് ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധുനികരും പൂർവികരുമായ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അവരിതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സുന്ന അല്ലെങ്കിൽ സാബിത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സുന്നത്താണ്. അതേപോലെ തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സാബിത്തായി വന്നിട്ടുള്ളതാണ്, അത് മുസ്തഹബ്ബാണ്. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് തഹരീഖിനെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, അതിൽ ചില ഹദീസുകൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ്. നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാവും. അദ്ദേഹത്തിന് കുട്ടി ജനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, ഇബ്രാഹിം എന്ന പേര് വിളിച്ചു. ആ ഹദീസിലാണ് ഇത് വന്നിട്ടുള്ളത്. അന്ന് നമ്മൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന ബാബിലായിരുന്നു. എന്നാൽ ഇന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹദീസിൽ നമുക്ക് ഉള്ള ഫായിദ, ഈ ഹദീസിലുള്ളത് അബു മുസൽ അഷരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരു ഗുലാം ജനിച്ചു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുചെന്നു, ഫസമ്മാഹു ഇബ്രാഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ചു ഇബ്രാഹിം. ഇനി പേരിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഈ ഹദീസ് വരും. അതുകൊണ്ട് ഈ ഹദീസ് ഇഫ്ലാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഇഫ്ലാക്കുക. വസമ്മാഹു ഇബ്രാഹിം വഹന്നകഹു ബിതംറതിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് തഹനീക്ക് കൊടുത്തു. എന്തുകൊണ്ട്? ബിത്തമ്രത്തിൻ, തമ്രത്തുകൊണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിന്ന് കിട്ടി, നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടു. ഒന്ന് തഹനീക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹനീക്ക് നടത്തി, തഹനീക്ക് ചെയ്തു, തഹനീക്ക് കൊടുത്തു ബിത്തമ്രത്തിൻ. എന്തുകൊണ്ട്? അതും കിട്ടി. തമ്രത്ത് കാരക്ക് കൊണ്ട് തഹനീക്ക് നടത്തി. വദഅലഹു ബിൽ ബറകതി വദഫഅഹു ഇലയ്യ, എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, ബർക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു, എന്നിട്ട് ആ കുട്ടി എനിക്ക് തിരിച്ചു തന്നു. അബു മുസൽ അഷ്അരി റളിയല്ലാഹുവിന്റെ മക്കളുടെ കൂട്ടത്തിൽ വലിയ കുട്ടി ഇബ്രാഹിമായിരുന്നു. ഇതാണ് ഹദീസിലുള്ളത്. ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഖാരി മുസ്ലിമാണ്. ഇത് ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തെ നമ്മൾ അവലംബിക്കാനുള്ള കാരണം അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരൊക്കെ തന്നെ. അപ്പോ ഈ വിഷയത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ദർസുകളുണ്ട്. ഒന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദുൽ ബദർ, അദ്ദേഹത്തിന്റെ ദർസി വിഷയത്തിലുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറസാഖുൽ ബദർ എന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. അവരൊക്കെ നസീഹത്ത് കൊടുക്കുന്നത് നിങ്ങൾ ആ വിഷയത്തിൽ ഈ ഗ്രന്ഥം മുത്താല ചെയ്യണം, അവലംബിക്കണം എന്നുള്ളതാണ്. ഇത് നാഫിഉൻ ജിദ്ദ, ചിലത് ദുർബലമായതുണ്ട്, അത് പണ്ഡിതന്മാർ തഹ്ഖീഖ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഈ വിഷയത്തെ സമ്പൂർണമായിട്ട് ഈ ഗ്രന്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. തഹ്ഫത്തുൽ മൗജൂദ അതിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള അൽബാബുൽ ഖാമിസിൽ കൊടുത്തിട്ടുള്ള ഒരു ഹദീസാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. അബു മുസൽ അഷ്അറിന്റെ ഹദീസ് അൽബാബുൽ ഖാമിസ്, അതിൽ അദ്ദേഹം ടൈറ്റിൽ കൊടുത്തത് ഫിസ്തിഹ്ബാബി തഹ്നീഖിഹി, തഹ്നീഖ് മുസ്തഹബ്ബാകുന്നു എന്ന ഒരു തലക്കെട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് ആ ഹദീസ്, ആ ഹദീസിൽ നമുക്കുള്ള ദിലാലത്ത്, നമുക്കുള്ള തെളിവ് എന്താണ്? വഹന്നകഹു ബിതംറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് തഹ്നീഖ് കൊടുത്തു. എന്തുകൊണ്ട്? തംറത്തുകൊണ്ട്. തഫക്കും അല്ലേ. രണ്ടാമത്തെ ഹദീസ് അത് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. ആ ഹദീസില് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുതാ ബിസ്സിബിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഫയദുഉ ലഹും ബിൽ ബറകതി, ബറകതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. വയുഹന്നികുഹും, അത് അവർക്കിടയിൽ അറിയപ്പെട്ട ഒരു സംഗതിയായിരുന്നു, മഷ്ഹൂറായിരുന്നു. ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവരാറുണ്ടായിരുന്നു, കുട്ടികളെ കൊണ്ടുവരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. ആ ഹദീസിൽ നമുക്കുള്ള ഫായിദ, ഹദീസിൽ നമുക്കുള്ള തെളിവ്, വയുഹന്നികുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തഹനീക്ക് കൊടുക്കാറുണ്ടായിരുന്നു, അവരെ തഹനീക്ക് നടത്താറുണ്ടായിരുന്നു. ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസ് പോയി, അതിലും വയുഹന്നികുഹും. ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള മൂന്നാമത്തേത്, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരത്? അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം. അത് അസ്മ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ ഗർഭിണിയായിരുന്നു മക്കത്തുനിന്ന് പോകുമ്പോ. അങ്ങനെ മദീനയിലെത്തി ഖുബാവിൽ വെച്ച് ഞാൻ പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ ആ കുട്ടിയെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കാരക്ക് ആവശ്യപ്പെട്ടു, ഞങ്ങളത് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചവച്ചരച്ച കുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. ആ ഹദീസിൽ കാണാ, ഫഖാല അവ്വല ഷൈൻ ദഖല ജൗഫഹു രീഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുട്ടിയുടെ വയറ്റിലേക്ക്, ഉള്ളിലേക്ക് ആദ്യം ചെന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ രീഖാണ്. രീഖ് ഉമിനീര്, രീഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വർക്കത്തുണ്ട്, ആ ബദലിന് വർക്കത്തുണ്ട്, ആ രീഖിന് വർക്കത്തുണ്ട്, അറക്കത്തിന് വർക്കത്തുണ്ട്. നമ്മളത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ആ മുടിയുടെ വിഷയം വന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകള്, അതുകൊണ്ട് വർക്കത്തെടുക്കല്, അത് സ്ഥിരപ്പെട്ടതും അത് സ്വഹീഹായതും അല്ലാത്തതും നമ്മളത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ പരിധികള്, അത് ഏതൊക്കെ രൂപത്തിലാകാം, ഇന്ന് വല്ലത് അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതില് ഈ ഹദീസിൽ അസ്മാ റളിയല്ലാഹു തആല പറയുന്നത് ആദ്യം ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ചെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റീഖ് ആയിരുന്നു, റീഖ് ഉമിനീരായിരുന്നു. എന്നിട്ട് ഹദീസിൽ സുമഹന്നകഹു ബിതംറ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തംറത്ത് കൊണ്ട് ആ കുട്ടിക്ക് തഹനീക്ക് ചെയ്തു, തഹനീക്ക് കൊടുത്തു. സുമദഅലഹു പിന്നീട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഫബറക അലൈഹി, ഇതിലാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ആ കുട്ടി ജനിച്ചപ്പോ വല്ലാത്ത സന്തോഷമുണ്ടായി, കാരണം ജൂതന്മാർ സിഹർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കുട്ടികൾ ജനിക്കൂല എന്ന് ജൂതന്മാർ വാദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജൂതന്മാർ നിങ്ങൾക്ക് സിഹർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത സന്തോഷമായി കുട്ടി ജനിച്ചപ്പോ. അത് മാത്രമല്ല, ആ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഹിജ്റക്ക് ശേഷം മുഹാജിരീങ്ങൾക്ക് ആദ്യം ജനിച്ച കുട്ടി ആരാണ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. ഒരുപാട് മനാഖിബുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഈ ഹദീസ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ മൂന്ന് ഹദീസ്, ഈ ഹദീസിലുള്ള തെളിവ് എന്താണ്, കാരക്കുകൾ ഇസ്ലാസലം വായിൽ ചവച്ചരച്ചിട്ട് ആ കുട്ടിക്ക് കൊടുത്തു, തഹനീക്ക് ചെയ്തു. അതാണ് ഹദീസിലുള്ള തെളിവ്. അടുത്ത ഹദീസ്, നാലാമത്തെ ഹദീസ് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അത് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അനസ് ഇബ്നു മാലിക്, ഉമ്മ വൈക്കുള്ള സഹോദരൻ. കാരണം അനസ് റളിയല്ലാഹുവിന്റെ ഉപ്പ അനസാണ്, അല്ല മാലിക്ക്, അനസ് ഇബ്നു മാലിക് എന്നതാണ്. പിന്നീടാണ് ആര്, അബൂ തുൽഹാ റളിയല്ലാഹുവിനെ വിവാഹം ചെയ്തത്. വലിയൊരു ചരിത്രമാണ് ആരത്, അബൂ തുൽഹാ റളിയല്ലാഹുവിന്റെ ചരിത്രം, അതേപോലെ തന്നെ അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രം, ഉമ്മു സുലൈം അനസ് റളിയല്ലാഹുവിന്റെ മാതാവിന്റെ ചരിത്രം, അത് വലിയൊരു ചരിത്രമാണ്. ഒരുപാട് ഫായിദകളുള്ള ഒരുപാട്, നമ്മൾ പല ബാബിലും അവരുടെ സംഭവങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല, അതേപോലെ തന്നെ അബൂ തുൽഹാ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു അവര് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു പറയുന്നു, അദ്ദേഹത്തിന് ഒരു കുട്ടി ജനിച്ചു, ആര്, അബ്ദുള്ള. പേരിട്ടത് ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള. അവരുടെ വിഷയത്തിൽ ഈ ഹദീസ് ഇനിയും വരും, പേരിടുന്നതുമായി ബന്ധപ്പെട്ട ആ വാവിൽ ഈ ഹദീസ് ഇനിയും വരുന്നുണ്ട്. അതിൽ കാണാം, അങ്ങനെ അവര് ജനിച്ചു, അബ്ദുള്ള ജനിച്ചു, ആർക്ക്, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹക്കും അബൂ തുൽഹാ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അനസ് റളിയല്ലാഹുവിന്റെ അടുത്ത് കുട്ടിനെ കൊടുത്തയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക്. അങ്ങനെ കുട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു, കൂടെ കുറച്ച് കാരക്കുകളും. ഹദീസിൽ വന്നിട്ടുള്ളത് വിശദമായിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ കുറച്ച് കാരക്കുകളും കൂടെ കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു എന്നിട്ട് അനസിനോട് ചോദിച്ചു, ആഹു ഷൈഉൻ, കൂടെ വല്ലതും ഉണ്ടോ, കൊണ്ടുവന്നിട്ടുണ്ടോ? ഖാലു, അവർ പറഞ്ഞു, നഅം തമറാത്ത്, ഞങ്ങൾ കാരക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാഖദഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരക്കെടുത്തു. ഫമലഹ മലഹ ഹന്നക, ഒരേ അർത്ഥത്തിലുള്ള പ്രയോഗങ്ങളാണ്. ഹന്നക, അതായത് തഹ്നീക്, ഹന്നക ചവച്ചരക്കുക, മലഹ മുൽഗ പഠിച്ചിട്ടുണ്ട്. മുൽഗത്ത് മനുഷ്യന്റെ സെറ്റപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ വരുന്നുണ്ട്, മുൽഗത്ത് ചവച്ചരക്കപ്പെട്ടത്. മലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരക്കുകൾ എടുത്തു, അത് വായിലിട്ടു, അത് ചവച്ചു അരച്ചു. സുമാഖദഹ മിൻ ഫീഹി, എന്നിട്ട് ആ ഉമിനീരി കലർത്തി അത് വായിൽ നിന്നെടുത്തു. ഫജഅലഹ ഫീ സബിയി, അത് ആ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തു. സുമഹന്നകഹു വസമ്മാഹു അബ്ദുള്ള, അങ്ങനെ തഹനീക്ക് നടത്തി, തഹനീക്ക് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന പേര് വിളിച്ചു. ഇത് ബുഖാരി ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ബാബിലാണ്. ഏത് ബാബില്? കുട്ടിക്ക് തഹനീക്ക് കൊടുക്കൽ. ഇമാം മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ബാബു ഇസ്തിഹബാബി തഹനീക്കിൽ മൗലൂദി ഫീ തഹനീക്കിൽ മൗലൂദി ഇന്ദൽ വിലാദത്തിഹി, കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് തഹനീക്ക് കൊടുക്കൽ മുസ്തഹബാകുന്നു എന്ന് പറയുന്ന ബാബിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമാം ബുഖാരി ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ബാബു തസ്മീയത്തിൽ മൗലൂദി ഖദാത യൂല ലിമല്ലം യഅഖ അൻഹു തഹനീക്കിഹി, കുട്ടി ജനിച്ച അന്ന് രാവിലെ കുട്ടിക്ക് പേരിടുക, അതേപോലെ തന്നെ അഖീഖ് അറക്കാൻ ഉദ്ദേശിക്കാത്ത ആളുകൾ കുട്ടിക്ക് തഹനീക്ക് നടത്തുകയും ചെയ്യുക, നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട് അതിന്റെ വിശദീകരണങ്ങൾ. ആ ബാബിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. തഹനീക്കിഹി, തഹനീക്ക് നടത്തുകയും ചെയ്യുന്ന അധ്യായം എന്നുള്ള ബാബിലാണ് ഇമാം ബുഖാരി ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഏത്? അനസ് റളിയല്ലാഹു തന്റെ സഹോദരനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് വന്നു, കാരക്കുകൾ കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിൽ ചവച്ചരച്ചിട്ട് അതിന്റെ ആ നീര് അദ്ദേഹത്തിന്റെ മുന്നീര് കൂട്ടി, അങ്ങനെ ആ കുട്ടിക്ക് അത് വായിൽ വെച്ചു കൊടുത്തു. അതാണ് തഹനീക്ക്. ഇതിന് വേറെ റിവായത്തിൽ പ്രത്യേകം രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിദിൽ ഇതിന്റെ വേറെ റിവായത്ത് വന്നിട്ടുണ്ട്. ഈ ഹദീസ് പലതിലും വന്നിട്ടുണ്ട്, പല ബാബിലും വന്നിട്ടുണ്ട് ഈ ഹദീസ്. അതിൽ ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ബാബിലും ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ കാണാം, ഫവലദത്തു ഹുലൈൽ ഉമ്മു സുലൈം റളിയല്ലാഹു തആലയെ കുറിച്ച് പറയുന്നു, വ കരിഹത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു വെറുത്തു, ഇഷ്ടപ്പെട്ടില്ല. അൻ തുഹന്നികഹു ഹത്താ യുഹന്നികഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവര് തഹനീക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഏതുവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഹനീക്ക് കൊടുക്കുന്നത് വരെ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഹനീക്ക് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഖാലാനസ് അനസ് പറയുന്നു, ഫഹമൽതുഹു ഉദ്വതൻ വമാഅയ തമറാതു അജ്വ. അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോയി. എന്റെ കൂടെ കാരക്കുകൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു അജ്വ, അജുവാകാരക്കുകളുണ്ടായിരുന്നു. അതായിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ആ ഹദീസിൽ കയറി ഒന്നുകൂടി ഒരു രസമുള്ള സംഗതി കൂടി വന്നിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് ഇങ്ങനെ വായിൽ വെച്ച് അലിയിച്ചിട്ട് കുട്ടിക്ക് ആ വായിൽ വെച്ചിട്ട് കൊടുത്തു. ആ കുട്ടി അതിങ്ങനെ നൊട്ടി നൊട്ടി നുണയാന്ന് പറഞ്ഞു ഞങ്ങളെ ഭാഷയിൽ. തലമ്മതാന്ന് നാവുകൊണ്ട് ഇങ്ങനെ ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ, ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും. ആ കുട്ടി ഇങ്ങനെ ആ കാരക്കന്റെ മധുരം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുൽ അൻസാരി തമ്ര, ഈ അൻസാറുകൾക്ക് തമ്രനോടുള്ള ഒരു വല്ലാത്തൊരു സ്നേഹം തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ്. ഇത് വിവാഹത്തിന്റെ മുസ്ലിത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരുപാട് പോയിന്റുകൾ കിട്ടി. അജ്വ കാരക്കുകളുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേകത ഉള്ളതാണ് അജ്വ. പിന്നെ ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ തഹനിക്ക് ചെയ്യുന്ന അവര് എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് തഹനിക്ക് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ടത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തഹനിക്ക് ചെയ്തു. ഈ മകന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആർക്ക്? ഈ അബ്ദുള്ളക്ക്. ഈ അബ്ദുള്ള ഏത് ബന്ധത്തിലുണ്ടായ കുട്ടിയാണ്? നേരത്തെ അബു തുലാ റളിയല്ലാഹുവിന്റെ സംഭവം പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഭവം ധരിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കുട്ടി മരിച്ച സംഭവം. അത് മറച്ചു വെച്ചു. സംഭവം അറിയാലോ, വളരെ ഏതൊരു ആളുടെ മനസ്സിനെയും വല്ലാത്ത ചലനം ഉണ്ടാക്കുന്ന, സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. അയാളെ രാത്രി ബന്ധപ്പെട്ടു. അതിനുശേഷമാണ് കാര്യങ്ങൾ പറഞ്ഞത്. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. ആ നിങ്ങളുടെ ആ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകിയിരിക്കുന്നു. അതിൽ ജനിച്ച കുട്ടിയാണ് അബ്ദുള്ള. അപ്പൊ അത് വേറെ ഹദീസുകൾ അത് വിശദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ്, അപ്പൊ നാല് ഹദീസ്, ഇതിൽ മൂന്നെണ്ണം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഹദീസുകൾ, അതേപോലെ തന്നെ വേറെ അസറുകളിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ, ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാല്, ഇത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടൊരു സംഗതിയാണ് തഹരീക്ക് എന്നുള്ളത്. തഹരീക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ? മധുരം കാരക്ക അത് വായിലിട്ട് ചവച്ച് നന്നായിട്ട് ചവച്ചരച്ചിട്ട് കുട്ടിക്ക് കൊടുക്കുക, കുട്ടിയുടെ വായിൽ വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തഹരീക്ക് നമ്മൾ നടത്തുന്നത്. ഇനി വിഷയത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, അപ്പൊ ഇത് ഹദീസുകളിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് ഹദീസിൽ നിന്ന് കിട്ടി. രണ്ടാമത്തത്, തഹരീക്ക് നടത്തേണ്ടത് കാരക്ക കൊണ്ട് ആണ് ഏറ്റവും അഫ്ദൽ. അസല് കാരക്കാണ്. ഇനി ഒരാൾക്ക് കാരക്ക കിട്ടിയില്ല, അല്ലെങ്കിൽ കാരക്ക കൊണ്ടല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊണ്ട് തഹനീക്ക് നടത്താൻ പറ്റുമോ? ഒരു വിരോധമല്ല. അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരക്ക തന്നെ വേണമെന്നുള്ള നിർബന്ധമല്ല. എന്നാൽ അസലിൽ വന്നത്, ഹദീസുകളിൽ വന്നതൊക്കെ എന്താണ്? കാരക്കയാണ്. മദീന എന്നുള്ളത് വലതു തമ്ര, തമ്രത്തിന്റെ നാടാണ് മദീന, അറബ് നാടുകൾ. അപ്പൊ ഹദീസുകളിൽ വന്നിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. ഇനി ഒരാൾക്ക് കാരക്കയല്ല, കാരക്ക കിട്ടിയിട്ടില്ല, അവർക്ക് റുത്തബ് ഉപയോഗിക്കാം. ഹദീസുകളിൽ ചില വ്യത്യാസങ്ങൾ, ഏത് റുത്തബും തമ്രത്തും. റുത്തബ് പഴുത്ത് ഭാഗമായത്, റുത്തബ് അല്ല തമ്രത്ത് എന്നുള്ളത് കൊണ്ട് ചെറിയ വ്യത്യാസം വേണ്ടി നമ്മൾ ചിലത് അങ്ങോട്ടും കൊണ്ട് തിരിച്ചു പ്രയോഗിക്കാറുണ്ട്. മൊത്തത്തിൽ ആമായിട്ടും പ്രയോഗിക്കാറുണ്ട്, ഇങ്ങനെ ചെറിയ വ്യത്യാസത്തിലും പ്രയോഗിക്കാറുണ്ട് ഉണങ്ങിയത്. ഇനി ഒരാൾക്ക് തമ്രത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ റുത്തബ് ഉപയോഗിക്കാം. ഇനി അതും കിട്ടിയിട്ടില്ലെങ്കിലോ അസൽ ഉപയോഗിക്കുക, അതിന് വിരോധമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹലാവായ മതി, മീനല്ല ഹലാവ, ആദ്യം ആ കുട്ടിയുടെ ഉള്ളിലേക്ക് മധുരം ചെല്ലുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തമ്രത്താണ്, ഒരു മീനൽ ഹലാവ. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അത് ഇബ്നു ഹജർ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ തായ ഇബ്നു ഹജർ അസ്കലാനി ഓരോന്നും വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, അത്തഹനീക്കു വളഉ ശൈഇ വളഉഹു ഫി ഫമി സബീ വദലക വദൽകു ഹനകിഹി ബിഹി വദൽകു ഹനകിഹി ബിഹി. അദ്ദേഹം എന്താണ് ഈ തഹനീക്ക് എന്നുള്ളതിനെ വിശദീകരിക്കുകയാണ്. വളഉ ശൈഇ, ഒരു സാധനം ചവച്ചരക്കലാണ്. വളഉഹു ഫി ഫമി സബീ, എന്നിട്ട് അത് കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കലാണ്. വദൽകു ഹനകഹു ബിഹി, ഹനക്ക് വായ എന്നുള്ള അർത്ഥം, ഫമു എന്നുള്ള അർത്ഥമാണ്. ദലക്ക എന്ന് പറഞ്ഞാൽ ശരിക്ക് സാധാരണ ആളുകൾക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. നമ്മളത് വിരല് കൊണ്ട് ഇങ്ങനെ കുട്ടിയുടെ ആയാലും ഇങ്ങനെ ആൾനാക്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അത് ശരിക്കും തേച്ച് ഉരതി കൊടുക്കുക. മൊത്തത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ വായിലിട്ട് ഇളക്കി അത് ശരിക്ക് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നതിനാണ് അത് പറയാം. അങ്ങനെ ചെയ്യുന്നതാണ് തഹ്നീക്ക്. അതെന്തിനാണ്? യസ്നവ് ദാലിക ബി സബീൽ യതമറന, ഈ യതമറന അലൽ അഖിലി, അതിന്റെ ഒരു ഹിക്മത്ത് പറയുന്നത് വയഖവി അലൈഹി, കുട്ടിക്ക് തിന്നാനൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടി, അതിനൊരു ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. വയമ്പവയിൻ തഹനിക്ക് ഞാൻ യഫ്താഫാഹു അത്ത എൻസില ജോഫോ, ആ കൊടുക്കുമ്പോൾ കുട്ടിയുടെ വായൊന്നും ഇങ്ങനെ തുറന്നു പിടിക്കുന്നത് നല്ലതാണ്. ഇതിന് അത് കുട്ടിന്റെ ഉള്ളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. വൗലാഹു അത്തമ്പർ, തമ്പർ ഏറ്റവും, അതിൽ ഏറ്റവും നല്ലത് തഹനിക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് കാരക്കയാണ്. ഫൈലൻ എത്തയാസർ തമ്പറുൻ ഫറുത്തവും, കണ്ടോ ദിതന വെറുതന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാൾക്ക് ഇനി തമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ റുത്തബ്, ദിബ്നജറുടെ വാക്കാണ്. ഫൈലം യതയസർ തമ്പ്രുൻ ഫറുത്തബ്, വൈല ഫഷൈ ഉൽ ഹുൽവുൻ, ഇനി അതുമില്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും. വാസലിൻ നഹലി ഔലാമിൻ വൈരി, അതിൽ ആ മധുരമുള്ള വേറെ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ അതിൽ നല്ലത് ഏതന്നെയാണ്? അസലാണ്, തേനാണ് എന്ന് ഇബിൻ ഹജർ ഇതിനെ വിശദീകരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉലമാക്കളൊക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തമ്പ്രത്ത് അല്ലെങ്കിൽ അറുത്തത് അല്ലെങ്കിൽ ആശാല്, ഇങ്ങനെ മധുരമുള്ളത് ഏതെങ്കിലും കുട്ടിക്ക് ഇങ്ങനെ കുട്ടിയുടെ വായിൽ വെച്ചിട്ട് കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നതിനാണ് തഹനീക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു, രണ്ട് അതിന് ഏറ്റവും അത് അസിൽ ഹദീസിലൊക്കെ വന്നത് തമ്പ്രത്താണ്, അത് വെക്കുക അല്ലെങ്കിൽ റുത്തബ് അല്ലെങ്കിൽ മധുരമുള്ളത് ഏതെങ്കിലും കൊടുക്കുക എന്നുള്ളത്. ഇനി അതിൽ മൂന്നാമത്തെ വിഷയം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം ഖാസാണോ? ഇതിന് ചെറിയൊരു ഇഖ്തിലാഫുണ്ട്, ചെറിയൊരു ഇഖ്തിലാഫുള്ളൂ. അത് ഇഖ്തിലാഫ് സാങ്കേതികമായിട്ടുള്ള ഒരു ഇഖ്തിലാഫാണ്. ചില ആളുകൾ പറഞ്ഞു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ഖാസാണ്, അതുകൊണ്ട് വേറെ ആരും ചെയ്യേണ്ടതില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാസ് ആയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഇത് ആമ്മാണ്, മറ്റുള്ള ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു ഇഖ്തിലാഫ് ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അത് ആധുനിക കാലഘട്ടത്തിലും പൂർവിക കാലഘട്ടത്തിലും ഇങ്ങനെ ചെറിയ ഇഖ്തിലാഫുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിലൊന്ന് ഷെയ്ഖ് ഫൗസാൻ അഫിള്ള, അദ്ദേഹത്തിന്റെ ഒരു ദർസ് ഞാൻ കേട്ടു, വേറെ ദർസിൽ മറിച്ച് പറയണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആ കേട്ട ദർസിൽ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിക്കുകയും അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖാസാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും പള്ളിയുടെ മൗലവിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഇമാമിന്റെ അടുത്തേക്ക് ഏതെങ്കിലും പണ്ഡിതന്റെ അടുത്ത് ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി തഹരീക്ക് നടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാളെ തിരിച്ചയക്കണം? അപ്പൊ ഷെയ്ഖ് ഫൗസാൻ അഫിള്ള പറയുന്നത്, വീണ്ടും അദ്ദേഹം പറയുന്നത്, അതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാസാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ചോദ്യത്തിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആമത്തുൽ ഉലമ, ജുംഹൂറുൽ ഉലമ, അവരൊക്കെ പറഞ്ഞത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം ഖാസായിട്ടുള്ളതല്ല, എല്ലാവർക്കും തഹനീക്ക് നടത്താവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഇഖ്തിലാഫ് ഇതിൽ നിലനിൽക്കുന്നല്ലേ. നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു ഇഖ്തിലാഫ് ഉണ്ടാകാനുള്ള സബബുണ്ട്, കാരണമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഗതി ഒന്നുമല്ല. എന്താ ഇങ്ങനൊരു ഇഖ്തിലാഫ് ഉണ്ടാകാനുള്ള കാരണം? ഈ ഇതിന്റെ ഈ തഹനീക്കിന്റെ മഖ്സദ് എന്താ, അതിന്റെ ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം, അത് വിശദീകരിക്കുന്നിടത്താണ് ഇഖ്തിലാഫ് സംഭവിച്ചത്. വേറെ ഇഖ്തിലാഫുകളൊന്നുമല്ല, കാരണം ഇത് ഹദീസുകളിൽ വന്നതാണ്. ഇതിന്റെ മഖ്സദ് എന്തിനാണ് തഹരീക്ക് നടത്തുന്നത്, അതിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താ, അത് പിന്നെ വിശദീകരിച്ച സന്ദർഭത്തിലാണ് ഇഖ്തിലാഫ് വന്നത്. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസാണെന്ന് പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞു? അത് അവർ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റീഹിന് വർക്കത്തുണ്ട്, അതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് തഹനീക്ക് നടത്തിയത്. ആ മുൻനിധി കലർത്തിയിട്ടുള്ള കാരക്കേണ്ടത് കൊടുക്കുന്നത് വായില്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റീഖിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന്, മുടിക്ക് ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയി. ആ ബർക്കത്ത് വേറെ ആർക്കുമില്ല, നമ്മുടെ കുട്ടിക്ക് തഹനി കൊടുക്കുമ്പോൾ ഉമിനീരിന്റെ ബർക്കത്തുണ്ടോ? വേറെ ലോകത്ത് ആർക്കും ആ ബർക്കത്തില്ല. വേറെ ഇങ്ങനെ സഹാബികളുടെ അടുത്തേക്കൊന്നും ആര് ആ വിഷയം നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൗലവിന്റെ അടുത്തേക്കും പള്ളിയിലെ ഷെയ്ഖിന്റെ അടുത്തേക്കും രാബിദ് പണ്ഡിതൻ ഇങ്ങനെയുള്ള ഷെയ്ഖുമാരുടെ അടുത്തേക്കും കുട്ടികളെ തഹരീക്ക് നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പാടുണ്ടോ എന്നുള്ളത് നമ്മളെ വിഷയത്തിൽ വരുന്നുണ്ട്. കാരണം അത് ഇത് പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ പോകാൻ പറ്റില്ല. അതിന്റെ അപ്പൊ ഇവന് ഇതാണ് അവര് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റീഖല് ബർക്കത്തുണ്ട്, ആ ബർക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവര് കുട്ടികളെ അവിടെ കൊണ്ടുവരുന്നത്. വേറെ സാഹചര്യത്തിന് അവർ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല, കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തുമില്ല, അതിന് ശേഷമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാതെ മറ്റേ ആർക്കും ആ ഒരു ഇതില്ല, ഖുസൂസിയത്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ബർക്കത്താണത്. രണ്ടാമത്തെ ആളുകൾ പറഞ്ഞു ഇവിടെ വിഷയം പിന്നെ തബറുക്കല്ല. അപ്പൊ ചില ആളുകൾ ഇത് പെടുത്തിയത് മിൻബാബി തബറുക്ക്, തബറുക്കിന്റെ അധ്യായത്തിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് വിശ്വാസ സ്ഥലമൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെന്ത് പറഞ്ഞു? അത് വിശ്വാസ സ്ഥലമൊക്കെ മാത്രമേ ഉള്ളൂ, സംശയമല്ല അങ്ങനെയാകുമ്പോ. എന്നാല് പിന്നെ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞത് എന്താ വെച്ചാല്, അവിടെ തബറുക്കല്ല വിഷയം, കുട്ടിന്റെ വയറ്റിലേക്ക് കുട്ടിന്റെ ഉള്ളിലേക്ക് ആദ്യം മധുരമുള്ളത് എത്തുക എന്നുള്ളതാണ്, മധുരമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അതാണ് ഇതിന്റെ മഖ്സദ്, അതാണ് ഇതിന്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. അപ്പൊ ഒരാളത് കൊടുക്കുമ്പോ അത് വാപ്പയോട് കൊടുക്കേണ്ടത്, ഉമ്മയാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുമ്പോ റീഖിന് വർക്കത്തുണ്ടോ? ഇല്ല, അത് ലഭിക്കും മാത്രമേ ഉള്ളൂ. പിന്നെന്താ ഹദീസിൽ അത് വന്നൂല, മക്കൾ അത് പറഞ്ഞു. അപ്പൊ ആ കുട്ടിന്റെ ഉള്ളിൽ കാതി മതിയെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനാകുമ്പോ എല്ലാവർക്കും ചെയ്യാം. അപ്പൊ ഇത് ചെറിയൊരു വിഷയമുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇഖ്തിലാഫുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അത് തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ആ ബാബിലാണിത് വരുന്നത് കൊണ്ടാണ് ചില ആൾക്കാർ എന്താ പറഞ്ഞത്, വിശ്വാസ സ്ഥലമൊക്കെ മാത്രം ഖാസാണ്, അത് ശരിയാണ്. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് രണ്ടും അദ്ദേഹം എടുത്തു പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങളും. അത് നേരത്തെ പറഞ്ഞ നമ്മളെ ഹദീസില്, അത് അബൂ തുൽഹ റളിയല്ലാഹു കുട്ടിണ്ടായ സംഭവം ഉദ്ധരിച്ച ഹദീസില് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചത് ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചുതരാം. ഒന്ന്, വഹാദ തഹ്നീക് ഹുവ ഹൽ ഹുവ ലി ബർക ലി ബർകത്തി ലി ബർകത്തി റീക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ചോദിക്കണ് ഈ തഹനീക്ക് അതിന്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റീക്കിന്റെ ബർക്കത്തിന് വേണ്ടിയിട്ടാണോ? ഔ മിൻ അജല നസില തമ്ര ഇലാ മൈദത്തി സബി ഖബല ഖുലൂഷിൻ. അതല്ല, കുട്ടിയുടെ വയറ്റിലേക്ക് ഉള്ളിലേക്ക് ആദ്യം ആ തമ്ര ഇത്തപ്പഴം എത്തണം, അതാണോ ഈ തഹനീക്കിന്റെ ഉദ്ദേശം? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻ ഖുൽനാ ബിൽ അവ്വലി സ്വറ തഹനീക്കു മിൻ ഖസായിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേതാണ് തഹനീക്കിന്റെ ഉദ്ദേശമെങ്കിൽ അതിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഖാസിൽപ്പെട്ടതാണ്. സ്വറ തഹനീക്കു മിൻ ഖസായിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യുഹന്നകു അഹദുൻ സബിയൻ ലിഅന്നഹു ലാ അഹദുൻ യതബറഖു ബിരീഖിഹി വഅർഖിഹി ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പറഞ്ഞതാണ് ഉദ്ദേശമെങ്കിൽ ഒരാളത് ചെയ്യാൻ പറ്റില്ല, കാരണം വേറൊരാൾക്ക് ആ വർക്കത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒരു കൂട്ടിന് തഹനീക്ക് ചെയ്യല്ല, ആ വർക്കത്ത് ആർക്കും ഇല്ല. അത് വിചാരിച്ചിട്ട് മൂലയമാരത്ത് വലിയമാരത്ത് കൊണ്ടുപോകുമ്പോൾ അത് ഒരു പ്രത്യേക വിഷയം വരുന്നുണ്ട്. വൈൻ കൊല്ലാ ബിസാനി മിൻ അജലി തമ്രാതി. ഇനി കുട്ടിന്റെ വയറ്റക്ക് തമ്രാത്ത്, അദ്ദേഹം ഇതിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് തമ്രത്ത്. ഈ ഹദീസിന്റെ ഇതിൽ തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് തമ്രത്തിന്റെ മാത്രം എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്, അതിന്റെ ഹിക്മത്ത്. ഇബ്നു ഹജർ പറഞ്ഞു കുട്ടിക്ക് അത് അത് ചവക്കുമ്പോൾ അതിന്റെ ആ പവർ കിട്ടും, ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇബ്നു ഉസൈമിൻ അത് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അപ്പോ രണ്ടാമത് പറഞ്ഞതാണ് തമ്രാത്താണ്, ആ കുട്ടിന്റെ വയറ്റിക്ക് ഇത് ആദ്യം ചെല്ലുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ യക്കുൻഹു അവലുമായുഹാനക്ക്. അതാണ് ഇതുകൊണ്ടുള്ള തഹനീക്ക് കൊണ്ടുള്ള ഉദ്ദേശം, മധുരമുള്ളത് കുട്ടിക്ക് കൊടുക്കുക. അതാണ് ഇതിന്റെ ഉദ്ദേശമെങ്കിൽ എല്ലാവർക്കും തഹനീക്ക് നടത്താം. ദിരിയാദ് സ്വാലിഹിന്റെ ഷറഹിൽ പറഞ്ഞതാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. മാത്രമല്ല ഇതിന്റെ സയൻസ് കുറെ ആൾക്കാർ വിശദീകരിച്ചിട്ടുണ്ട്, അത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഗുണങ്ങൾ അത് വേറെ അതിന്റെ വിഷയത്തിന്റെ വേറെ തലമാണ്. അത് എന്തുകൊണ്ടാണ് അത് കുട്ടിക്ക് അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ വേറെ സയൻസ് വേറെ, അത് വേറെ പണ്ഡിതന്മാര് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ആര് വിശദീകരിച്ചു തന്നു? ഇബ്നു സൈദ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം അതിൽ തന്നെ ഈ തമ്രത്തിന്റെ ഫായിദ പറയുന്നിടത്ത് കുട്ടിക്ക് ഇത് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് ആ കാരണം വിശദീകരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, അൽ ഫായിദത്ത് സാനിയത്ത് മിന തമ്രിൽ ലദി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹന്നികുഹു സിബിയാൻ. റസൂലുള്ളാഹി സ്വല്ലം കുട്ടികൾക്ക് കാരക്ക് കൊണ്ട് തഹനീക്ക് നടത്താനുള്ള അതിന്റെ ഫായിദകളിൽപ്പെട്ട ഒന്ന്, അന്ന തമ്ര ഫീ ഖൈറുൻ വ ബറക. തമ്രത്ത് എന്നുള്ളത് അതിലെന്തുണ്ട്? ഖൈറും ബർക്കത്തുമുണ്ട്. ഹദീസുകൾ അത് വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലെന്തുണ്ട്? ഖൈറുണ്ട്, രണ്ടുമുണ്ട്. ഖൈറ് മാത്രമല്ല പിന്നെ ബർക്കത്തുണ്ട്. വേറെ ഹദീസിൽ അതിന്റെ വിശദീകരണങ്ങൾ കാണാം. ഖൈറും ബർക്കത്തുമുണ്ട്. വഫീഹി ഫായിദത്തുൽ ലിൽ മഅദ, കുട്ടിയുടെ ആമാശയത്തിന് അതിൽ ഫായിദകളുണ്ട്. ഫൈദാ കാന അവ്വല മാ അവ്വലു അതുകൊണ്ട് കുട്ടിയുടെ ആമാശയത്തിലേക്ക് കുട്ടിയുടെ ഉള്ളിലേക്ക് ദാദ്യം ചെല്ലുമ്പോൾ അതിന് ഒരുപാട് ഫായിദകൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തില് ഇതാണിതിൽ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം. എന്നാലും മൊത്തത്തില് ആമത്തുൽ ഉലമാ അവര് പറഞ്ഞത് ഇത് മുസ്തഹബാണ്, ഇത് സുന്ന എന്നൊക്കെയാണ് അവര് അവരുടെ ദർസുകളില് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, ഇത്തഫഖൽ ഉലമാ ഉലമാക്കൾക്ക് ഇത്തിഫാക്കുണ്ട്, അല ഇസ്തിഹ്ബാബി തഹരീഖിൽ മൗലൂദി ഈ കുട്ടിക്ക് തഹരീക്ക് കൊടുക്കുക തഹരീക്ക് നടത്തുക എന്നുള്ളത് മുസ്തഹബാണ് എന്നുള്ളത്, ഇന്ദ വിലാദത്തി ഈ കുട്ടി ജനിച്ച ഉടനെ ബിതംറിൻ എന്തുകൊണ്ട് കാരക്ക കൊണ്ട്, ഫൈൻതാ ദർഫീ മാഫീ മാനാ ഹുവ കരീബും മിൻഹു മിനൽ ഹുൽവി ഇനി അത് തമ്ര കിട്ടിയിട്ടില്ലെങ്കിൽ അതിനോട് അടുത്ത മധുരമുള്ള എന്തെങ്കിലും കൊടുക്കുക എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള പോയിന്റ് എന്താ, ഇത്തഫഖൽ ഉലമാ അല ഇസ്തിഹ്ബാബി തഹരീഖിൽ മൗലൂദി ഇന്ദ വിലാദത്തി, കുട്ടി ജനിക്കുമ്പോ തഹരീക്ക് നടത്തുക എന്നുള്ളതില് അതിലെന്തുണ്ട്, അതിൽ ഇത്തിഫാഖുണ്ട് എന്നുള്ളത് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ അബൂതുൽഹനെ സംഭവം, അബൂതുൽഹക്ക് രണ്ട് ഫായിദ കിട്ടി, നമുക്കൊരു ഫായിദ കിട്ടുള്ളൂ. അബൂതുൽഹക്ക് രണ്ടെണ്ണം കിട്ടി, ഹസല ലഹു ഷൈആൻ, അദ്ദേഹത്തിന്റെ ദർസിലുള്ള പദങ്ങളാണ് ഹസല ലഹു ഷൈആൻ, അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ കിട്ടി, ഒന്ന് ബർക്കത്തു റീഖൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റീഖിന്റെ ബർക്കത്ത് കിട്ടി, പിന്നെ ആദ്യ ദുആത്തേക്ക് ചെല്ലാനുള്ള ബർക്കത്തും കിട്ടി. നമുക്കോ നമുക്ക് അദ്ദേഹം പറഞ്ഞു യഹ്സുലു ലഹു അത്തംറു ഫഖത്, നമുക്ക് കിട്ടുന്നത് തംറിന്റെ മാത്രം മാത്രം അദ്ദേഹത്തിന്റെ തരത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, നമുക്ക് ഒരു ഫായിദയുള്ളൂ, അവർക്കത് കിട്ടി, ഇസ്ലാം സലമിന്റെ അവർക്കത് കിട്ടി. അപ്പോ അതാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഈ വിഷയത്തില് ലജ്ലത്ത് ദായ്മയുടെ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസാണോ അല്ലേ 1780-ാമത്തെ പത്വാറക്കം അതിൽ ഇത് കാണാം. അതിന് അവർ കൊടുക്കുന്ന മറുപടി, തഹനീഖുൽ മൗലൂദി സുന്നത്തുൻ സബതത്തു മിൻ ഫിഇലിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹഖി മവാലിദി ബഅലി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, തഹനീഖ് എന്നുള്ളത് കുട്ടിക്ക് തഹരീക്ക് നടത്തുക എന്നുള്ളത് സുന്നതുൻ, അത് സുന്നത്താണ്, സബത്തത്ത് അത് സ്ഥിരപ്പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനത്തിൽ നിന്ന്, ഏത് പ്രവർത്തനത്തിൽ നിന്ന്, നില കുട്ടികൾ ജനിച്ചപ്പോ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരാറുണ്ടായിരുന്നു, തഹനീക്ക് നടത്താറുണ്ടായിരുന്നു, അതിൽ നിന്ന് അത് നമുക്ക് കിട്ടും. വഹാദാ യുഫീദുൽ ഉമൂമ ലി ഉമ്മതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഉമൂമിനെ പ്രദാനം ചെയ്യുന്നു, ഉമൂമിനെ അറിയിക്കുന്നു, ഇതെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് എന്നുള്ളത് ഇത് അറിയിക്കുന്നു. ലിഖൗലില്ലാഹി സുബ്ഹാനഹു ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ഈ ആയത്തവര് എടുത്ത് ഉദ്ധരിച്ചു. ഇബ്നു ബാസാണ് ഇതിന്റെ റായിസ്. ദാമിയുടെ പത്വയിൽ ഇത് കാണാം. ബാക്കിയുള്ള ഇവരൊക്കെ പണ്ഡിതന്മാരൊക്കെ തന്നെ ഇതാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ വർക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരിടത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പൊ ആരാണ് ചെയ്തു കൊടുക്കേണ്ടത്? അതുകൂടി നമ്മളിതിൽ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ആ കാര്യം കൂടി ഇതിൽ വിശദീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അവന്ന് പറഞ്ഞത് തഹനീക്ക്, അത് സുന്നത്തിൽ വന്നതാണ്. ഒരുപാട് ഹദീസുകൾ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചത് രണ്ട്, അതിൽ ഏറ്റവും അത് അസലിൽ വന്നിട്ടുള്ളത് ഏതാണ്? തംറത്ത്. ഇനി അതല്ലെങ്കിൽ റുത്തവ്, ചെറിയ വ്യത്യാസം, അല്ലെങ്കിൽ അസൽ തേല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മധുരം കുട്ടിക്ക് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത് തമ്ര തന്നെ. അതിൽ ചെറിയൊരു ഇഖ്തിലാഫ് പറഞ്ഞത് ഒന്ന് നബിസ്വലമക്ക് മാത്രം ഖാസാണ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ ആ ഒരു അഭിപ്രായം വരാനുള്ള കാരണം ചില ആളുകൾ അത് ബാബു തവറക്കിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നബിസ്വലമിയുടെ റീഖനല്ലാതെ മറ്റൊന്ന് ആർക്കും ആ വർക്കത്തില്ല. അപ്പൊ അവർ പറഞ്ഞത് ഖാസാണ്. എന്നാൽ ആമത്ത് ജുമുഹൂർ അവരൊക്കെ പറഞ്ഞെന്താണ്, അതല്ല വർക്കത്തല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, കുട്ടിയുടെ ഉള്ളിലേക്ക് ആദ്യം ഇത് ചെല്ലുക എന്നുള്ളതാണ് അതിന്റെ ഫായിദകൾ. അവരെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ശാസ്ത്രീയായിട്ടും അല്ലാത്തതുമായ ഫായിദകൾ. ഇനി നമ്മൾ തഹനീക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഇത് എന്താകരുത്, ഇതാകരുത്, ഇത് നമ്മളെ ഇതിന്റെ വർക്കത്ത് അല്ലേ, അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാനും പറ്റില്ല. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അത് കുട്ടിയുടെ വയറ്റിലേക്ക് ആദ്യം എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ ഈ തഹരീക്ക് തന്നെ കുറച്ചുകൂടി അടുത്ത ക്ലാസ്സിൽ ബാക്കി വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പറയണം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. നമുക്ക് പറയാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യും. വിഷയങ്ങൾ പഠിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മാഫിയത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തിനാ ഫിദ്ദുനിയ ഹസനതന ഫിൽ ആഖിറതി ഹസനതന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആ അലാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബ് റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത്ത അഅ്യുനിൻ വജ്അൽനാ മുത്തഖീന ഇമാമഹ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.